السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين
വിശ്വസിച്ചവരെ നമസ്കാരവും ക്ഷമയും മുഖേന അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. നിശ്ചയമായും അല്ലാഹു സഹനം കൈക്കൊള്ളുന്നവരുടെ കൂടെയാകുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, അതിനെ മനുഷ്യന് നേരിടേണ്ടതായി വരുന്നു. വ്യക്തിപരമായി ഒരുപാട് ഭൗതിക പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോകുന്നു. സഹനം അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്ത അവസ്ഥകൾ വരുന്നു. ധനത്തിന്റെയും മക്കളുടെയും ഭൗതിക വസ്തുക്കളുടെയും നഷ്ടം ഉണ്ടാകുന്നു. ഒന്നുകിൽ ഭൗതികരായ ആളുകൾ കരഞ്ഞു വിലപിച്ച് അത്തരം അവസ്ഥകളിൽ ഈ നഷ്ടം സഹിക്കുന്നു. അധിക പേർക്കും ഇത് സഹിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം ഈ ഭൗതികനായ വ്യക്തി സഹിക്കുമ്പോൾ പോലും അനേകം നിഷേധപരമായ വാക്കുകളും അല്ലാഹുവിനോടുള്ള പരാതിയുടെ വാക്കുകളും വായിൽ നിന്ന് പുറത്തു വരുന്നു. അല്ലെങ്കിൽ ചിലരുണ്ട്, അവർ ഭൗതിക നഷ്ടത്തെ സഹിക്കാൻ സാധിക്കാതെ ചില സമയത്ത് മാനസിക നില തന്നെ നഷ്ടപ്പെട്ടവരായി മാറുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ചില ദാസന്മാർ ഉണ്ട്, അവർക്ക് ധനത്തിന്റെയും ജീവന്റെയും നഷ്ടം സഹിക്കേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ മാനസികമായ പ്രയാസപ്പെടുത്തലിലൂടെ കടന്നുപോകേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും രൂപത്തിൽ സഹിക്കേണ്ടതായി വരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലാഹു നിയോഗിച്ച നബിയെയും അല്ലാഹുവിന്റെ സത്യാത്മാവിനെയും അവർ വിശ്വസിക്കുന്നവരാണ് എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്, അഥവാ അവരുടെ ഭൗതിക ധനനഷ്ടവും അല്ലാഹുവിനു വേണ്ടിയായിരിക്കും ജീവന്റെ നഷ്ടവും അള്ളാഹുവിനു വേണ്ടി ആയിരിക്കും. എന്നാൽ അവർ ഈ എല്ലാ നഷ്ടങ്ങളുണ്ടായിട്ടും ഒരു പരാതിയും ഇല്ലാതെ കടന്നുപോകുന്നു. അതെ, അള്ളാഹുവിനോട് തീർച്ചയായും ദുആ ചെയ്യുന്നു, അള്ളാഹുവേ നീ അയച്ച ആളെ വിശ്വസിച്ചത് കാരണം കൊണ്ട് ഞങ്ങളുടെ മേൽ ഇതെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ സഹനശക്തിയെ വർദ്ധിപ്പിച്ചു തന്നാലും, നീ സ്വയം ഞങ്ങളെ സഹായിക്കാനായി വന്നാലും, ഈ അക്രമികളുടെ അക്രമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും, നിനക്ക് വേണ്ടി ഞങ്ങൾ ഏതൊരു പരീക്ഷണത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സ്ഥിരചിത്തതയും പ്രദാനം ചെയ്താലും, മറ്റുള്ളവർ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, മറ്റു മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെയും അവരെ വിശ്വസിച്ചവരുടെയും കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. ആദ്യകാല മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളും അവർ മർദ്ദനത്തിന് ഇരയായ സംഭവങ്ങളും വായിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്നു. എന്നാൽ അഹമ്മദി മുസ്ലിങ്ങൾ അവരാണ് മുഹമ്മദി മസീഹിനെ വിശ്വസിച്ചത് കാരണം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിച്ചത് കാരണം, ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി വന്ന അള്ളാഹുവിന്റെ സത്യാത്മാവിനെ വിശ്വസിച്ചത് കാരണം, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മതപരമായ മർദ്ദനത്തിന്റെ പഴയ സംഭവങ്ങളും കഥകളും ആയിട്ടുള്ള അവസ്ഥകളിലൂടെ പ്രത്യക്ഷമായ നിലയിൽ അഹമ്മദികൾ കടന്നുപോകുന്നവരാണ്. മറ്റു ചില സംഘടനകളും വിഭാഗങ്ങളും ഇത് പറയാൻ സാധ്യതയുണ്ട്, ഞങ്ങളും മതം കാരണം എതിർപ്പും ശത്രുതയും നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവർ എല്ലാവരും തന്നെ ഈ വിഭാഗങ്ങളും ഈ സംഘടനകളും തങ്ങളുടെ എതിരാളികളോടും ശത്രുക്കളോടും അവസരം ലഭിക്കുമ്പോൾ അതുപോലെ തന്നെ അക്രമം ചെയ്ത് പ്രതികാരവും ചെയ്യുന്നു, ഏതുപോലെയാണോ അവരോട് അക്രമം ചെയ്തത്. എന്നാൽ അഹമ്മദികൾ തന്നെയാണ് വിശ്വാസികളാണ് എന്നതിന് മാതൃക കാണിച്ചുകൊണ്ട് നിയമത്തെ തങ്ങളുടെ കൈകളിൽ എടുക്കാതെ അക്രമത്തിൽ സഹനം കൈക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നു, അവനോട് സഹായം ചോദിക്കുന്നു. ഇത് അഹമ്മദി മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ്. നാം അപ്രകാരമായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്, കാരണം നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിരിക്കുന്നു. അവർ ഭൗതിക പരീക്ഷണം കൊണ്ടും എതിരാളികളുടെ ശത്രുത കൊണ്ടും സഹനത്തിന്റെ കോന്തല കൈവെടിയുന്നവരല്ല, അതുകാരണം തങ്ങളുടെ ഈമാനിൽ നിന്ന് പിന്നോട്ടു പോകുന്നവരും അല്ല. നാം ഈ കാര്യത്തിന്റെ ഗ്രാഹ്യം ഉള്ളവരാണ്. നമ്മുടെ ദുഃഖത്തിനുള്ള പരിഹാരം കേവലം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. നാം പ്രയാസങ്ങളുടെ സമയത്ത് ഭൗതികരുടെ മുന്നിലല്ല, മറിച്ച് എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് കുനിയേണ്ടത്. അവനോടാണ് സഹായം ചോദിക്കേണ്ടത്. അവനാണ് നമുക്ക് നമ്മുടെ സഹനവും ദുആയും കൊണ്ട് ഈ പ്രയാസങ്ങളിൽ നിന്ന് മോക്ഷം നൽകുക. അവൻ മോക്ഷം നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാ. അവൻ ഒരിക്കലും തന്നെ പൂർണമായ നിലയിൽ തന്നിലേക്ക് കുനിയുന്നവരെ ശൂന്യമായ കൈകളോട് തിരിച്ചയക്കുകയില്ല. ആരാണോ അവനു വേണ്ടി അവനാൽ സ്ഥാപിക്കപ്പെട്ട ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അതിന്റെ ഗ്രാഹ്യം ഉള്ളവരാണ്. അതിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ അവസ്ഥയും വിസ്മയകരമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും നന്മ അടങ്ങിയതാണ്. ഈ സ്ഥാനം കേവലം വിശ്വാസിക്ക് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അഥവാ അവനെന്തെങ്കിലും സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നന്ദി രേഖപ്പെടുത്തുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു. ഈ കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം നന്മക്ക് കാരണമായിത്തീരുന്നു. ഇനി അഥവാ അവന് ഏതെങ്കിലും പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നു. ഈ കാര്യവും അവന് നന്മക്ക് കാരണമായിത്തീരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഏൽക്കുന്നത് അതിൽ സഹനവും ദുആയും ഉണ്ടായാൽ ദാസിനെ നന്മക്ക് പാത്രീഭൂതനാക്കുന്നു. അതോടൊപ്പം അല്ലാഹു തന്റെ ദാസന്മാർക്ക് നൽകുന്ന ആ അസ്തിത്വമാണ് ചെറിയതിൽ ചെറുതായ പ്രയാസം പോലും മുഅ്മിനീങ്ങൾക്ക് ഏൽക്കുന്നത്. അതിനും പ്രതിഫലം നൽകാതെ അവൻ വിട്ടുകളയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം വിവരിച്ചുകൊണ്ട ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിന് ഉണ്ടാകുന്ന ക്ഷീണം, രോഗം, അസ്വസ്ഥത, പ്രയാസം, ദുഃഖം ഏതുവരെ എന്നാൽ അഥവാ അവന് ഒരു മുള്ളുകുത്തുകയാണെങ്കിൽ പോലും അതിനു പകരം അള്ളാഹു അവന്റെ ചില പാപങ്ങൾ പുറത്തു നൽകുന്നു. ഇതാണ് നമ്മുടെ റഹീമും കരീമുമായ അള്ളാഹു. അവൻ വിശ്വസിക്കുന്നവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതിഫലം നൽകുന്നു. ഒരു ക്ഷമ കൈക്കൊള്ളുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്ന വിശ്വാസിക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സന്തോഷവാർത്തകൾ മാത്രമാണുള്ളത്. മറ്റൊരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ക്ഷമയുടെയും ദുആയുടെയും പ്രാധാന്യം പറഞ്ഞു തന്നുകൊണ്ടും അതിന്റെ ഫലമായുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടും പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുകുന്ന രക്തത്തുള്ളിയും രാത്രിയിൽ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കാരണം കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെക്കാൾ മറ്റൊരു തുള്ളിയും തന്നെ അള്ളാഹുവിന് പ്രിയപ്പെട്ടതായില്ല. അള്ളാഹുവിന് മനുഷ്യൻ സഹനം കൈക്കൊണ്ടുകൊണ്ട് കുടിച്ചിറക്കുന്നതിനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊരു പാനീയവും ഇല്ല. അതായത് മനുഷ്യനുണ്ടാകുന്ന പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ആ ക്ഷമ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. പറയുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിന് കോപം കുടിച്ചിറക്കുന്നത് പോലെ മനുഷ്യന് അടക്കേണ്ടി വരുന്ന കോപത്തേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊരു പാനീയവുമില്ല. കോപം കാണിക്കലല്ല, മറിച്ച് കോപം കുടിച്ചിറക്കുന്നതാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടത്. ഒരുപാട് അവസരങ്ങൾ വരുന്നു, മനുഷ്യൻ കോപമടക്കുന്നു, സഹനം കൈക്കൊള്ളുന്നു, കേവലം അള്ളാഹുവിന് വേണ്ടി മാത്രം ക്ഷമ കാണിക്കുന്നു. അത് മുഖേന അവൻ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവനായി മാറുന്നു. വ്യക്തിപരമായ കാര്യങ്ങളാകട്ടെ, അത് കാരണം ഏതെങ്കിലും നഷ്ടം ഉണ്ടാകുന്നതാണെങ്കിലും അല്ല, ജമാഅത്തിപരമായ പ്രശ്നങ്ങളാകട്ടെ അഥവാ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അഥവാ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടിസ്ഥാന തത്വം വിവരിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുക, ക്ഷമ പ്രകടിപ്പിക്കുക, അത് അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നു. മറ്റൊരു റിവായത്തിൽ വരുന്നു, അല്ലാഹു തന്റെ സമീപസ്ഥരായ ദാസന്മാർക്ക് വേണ്ടി വളരെയധികം ആത്മാഭിമാനമുള്ളവനാണ്. അവൻ ശത്രുക്കളെ, അവർക്ക് പ്രയാസമേൽപ്പിക്കുന്ന ശത്രുക്കളെ അവൻ പിടിക്കുന്നു. ഏതൊരു പ്രശ്നമാണോ അല്ലാഹു തന്റെ കൈകളിൽ ഏറ്റെടുത്തിരിക്കുന്നത്, അതിന് ദാസൻ തന്റെ കൈകളിൽ എടുക്കേണ്ട ആവശ്യം എന്താണ്? എന്ന് മാത്രമല്ല, അല്ലാഹു തന്നിലേക്ക് കുനിയുന്നവർക്കും ക്ഷമ കൈക്കൊള്ളുന്നവർക്കും അവരുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നു എന്നല്ല. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാസരോട് അക്രമം ചെയ്യപ്പെടുമ്പോൾ അവര് സഹനം കൈക്കൊള്ളുകയാണെങ്കിൽ അല്ലാഹു അവർക്ക് അഭിമാനം നൽകുന്നു. ആർക്കാണോ അല്ലാഹു അഭിമാനം പ്രദാനം ചെയ്യുന്നത്, അതിനേക്കാൾ വലുതായി അവർക്ക് മറ്റെന്ത് മഹത്വമാണ് ലഭിക്കാനുള്ളത്? ഇന്ന് അഹമ്മദിയ ജമാഅത്തിലെ സഹോദരങ്ങളുടെ മേൽ വിവിധ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളുടെയും അവസ്ഥകളുണ്ടാകുന്നു. ഈ ഒരവസ്ഥയിൽ നമ്മുടെ ജോലി ക്ഷമയോടും ദുആയോടും കൂടി അല്ലാഹുവിനോട് സഹായം അർത്ഥിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ കുനിയുക എന്നുള്ളതാണ്. അവനാണ് ഈ നിഷേധികളുടെ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരുടെ തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവൻ. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇതാണ് കാണുന്നത്, ശത്രുക്കൾ തങ്ങളുടെ മുഴുവൻ ശക്തിയും സാധന സാമഗ്രികളും ഉണ്ടായിട്ടും പരാജിതരും ലക്ഷ്യം നേടാത്തവരുമായി മാറി. ജമാഅത്തിന്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുടെയും കാലഘട്ടത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കടന്നു പോവുകയുണ്ടായി. അതിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് അവരും വിജയം നേടിയത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ്? ഒരു പ്രയാസവും സഹിക്കാതെ വിജയം ലഭിക്കുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പീഡനങ്ങളുടെ കാലഘട്ടത്തെ വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, 13 വർഷത്തെ കാലം ഒരു ചെറിയ കാലമല്ല. ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം പ്രയാസങ്ങളാണ് സഹിച്ചത് അത് വിവരിക്കുക എന്നതുപോലും സാധ്യമല്ല. സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങളും പീഡനങ്ങളും നൽകുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. പറയുന്നു, ഇവിടെ മറുഭാഗത്ത് അള്ളാഹുവിൽ നിന്ന് ക്ഷമ കൈക്കൊള്ളാനും സ്ഥിരചിത്തത സ്വീകരിക്കാനുമുള്ള കൽപ്പനയാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് സമൂഹം പീഡനങ്ങൾക്കു മേൽ പീഡനം ചെയ്യുന്നു, മറുഭാഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന ക്ഷമ കൈക്കൊള്ളുക, സ്ഥിരചിത്തത കാണിക്കുക എന്നുള്ളതായിരുന്നു. പറയുന്നു, കൂടെ കൂടെ ഈ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരുന്നു. എങ്ങനെയാണോ പൂർവ്വകാല പ്രവാചകന്മാർ ക്ഷമകൈക്കൊണ്ടത്, അതുപോലെ നീയും ക്ഷമ കൈക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ സഹനത്തോടുകൂടി ഈ പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ടിരുന്നു. തബ്ലീഗിൽ ഒരു അലസതയും കാണിച്ചില്ല എന്നല്ല, ചുവടുകൾ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരുന്നു. പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ മുമ്പുള്ള പ്രവാചകന്മാരെ പോലെ ആയിരുന്നില്ല. കാരണം അവരൊരു പരിമിതമായ സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ, അവർക്കേൽക്കേണ്ട പീഡനങ്ങൾ, അത് ആ ഒരു സമയം വരെ മാത്രം പരിമിതമായിരുന്നു. എന്നാൽ അതിനെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ വളരെ വലുതായിരുന്നു. കാരണം ഒന്നാമതായി തന്റെ സമൂഹം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി മാറി, പീഡനത്തിനു വേണ്ടി മുതിരുകയും ചെയ്തു. ക്രിസ്ത്യാനികളും ശത്രുക്കളായി. അപ്പോൾ നാം ഏതൊരാളുടെ ബൈഅത്തിൽ വന്നുകൊണ്ടാണോ, ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെ മേലും ഇസ്ലാമിന്റെ ശ്രേഷ്ഠത സ്ഥാപിക്കുന്നതിന് വേണ്ടി വന്നത്. മുസ്ലിങ്ങളുടെ ഈ ഭിന്നത ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കൈകളിൽ ഒരുമിച്ചുകൂട്ടി ഉമ്മത്തെ വാഹിദ ആക്കുന്നതിനു വേണ്ടി വന്നത്. അപ്പോൾ നമുക്കും നമ്മളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും അന്യരിൽ നിന്നും എല്ലാവരുടെയും എതിർപ്പിനെ നേരിടേണ്ടതായി വരും. അന്യരായിട്ടുള്ളവർ ഇപ്പോൾ തുറന്ന നിലയിൽ ഈ വിധത്തിൽ ലോകത്തിലെ അധിക രാജ്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. ഏതുപോലെയാണോ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർപ്പിനെ നേരിടേണ്ടതായി വന്നത്, എന്നല്ല ഇവര് അതായത് ആ മുസ്ലിങ്ങൾ അവര് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ നല്ല ഒരു രീതിയിലുള്ള എതിർപ്പാണ്, വളരെ ചിന്തിച്ചുകൊണ്ട് ആണ് എതിർക്കുന്നത്. ഈ വിധത്തിലുള്ള ഒരു മാർഗം അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നു. അപ്പോ അതുകൊണ്ട് പറയാൻ സാധിക്കും ഇവർ അക്രമം ഒന്നും ചെയ്തില്ല, എന്നാൽ എതിർപ്പ് അവരേതായിരുന്നാലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെയും നമുക്ക് പ്രതിരോധിക്കേണ്ടതായി വരും ഇതേ രീതിയിൽ. അതുകൊണ്ടാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞത്, ഏതൊരായുധമാണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എതിരാളികൾ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ലിറ്ററേച്ചറും തബ്ലീഗിന്റെയും ആയുധമാണ്. അമുസ്ലിം ലോകത്ത് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അമുസ്ലിം രാജ്യങ്ങളും ജമാഅത്തിനെ എതിർക്കുന്നതായിരിക്കും. അവർ കാണുമ്പോൾ ഇവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ആളുകളും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. തുടക്കത്തിൽ ചില ചർച്ചുകൾ വളരെ സന്തോഷ ഹൃദയത്തോടുകൂടി ചർച്ചുകൾ നമുക്ക് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി നൽകി, എന്നാൽ ആളുകളുടെ ശ്രദ്ധ വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ എതിർക്കാൻ തുടങ്ങി, തരില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയുണ്ടായി. അവർക്ക് അറിയാൻ സാധിച്ചു ഈ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമാണ്, അഹമ്മദിയ ജമാഅത്ത് ഇതിന്റെ തബ്ലീഗാണോ ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നത്, അത് ഒരു സമയത്ത് വിജയം നേടുക തന്നെ ചെയ്യും. ഈ യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയ ജമാഅത്ത് മുഖേന തന്നെ വ്യാപിക്കും എന്നുള്ളത് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ മുല്ലമാർ തങ്ങളുടെ മിമ്പർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം എല്ലാ സ്ഥലത്തും എതിർപ്പിൽ മുൻപന്തിയിലാണ്. അതുപോലെ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ മതങ്ങളുടെ മേൽ അക്രമം ചെയ്തു രാഷ്ട്രീയക്കാരും ഈ ഒരു ഭയം കാരണം മുല്ലാക്കളുടെ പിന്നാലെ പോകുന്ന വോട്ടർമാർ ഞങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടരുത്, വോട്ടിനും വില കുറഞ്ഞ പ്രശസ്തിക്കും വേണ്ടി അവരുടെ പിന്നാലെ പോകുന്നു. അതല്ല എങ്കിൽ ഇവർക്ക് മതത്തിന്റെ ABCD പോലും അറിയുകയില്ല. ഒരുപക്ഷെ ഇവരിൽ ഭൂരിഭാഗവും നമസ്കരിക്കുക പോലും ചെയ്യാത്തവരായിരിക്കും, എന്നല്ല ഒരുപക്ഷെ ജുമായിൽ പോലും വരുന്നവർ അപൂർവമായിരിക്കും, പെരുന്നാൾ നമസ്കരിക്കുന്നവർ മാത്രമായിരിക്കും. എന്നിരുന്നാലും ഇസ്ലാമിന്റെ ആത്മാഭിമാനത്തിന്റെ പേരിൽ അഹമ്മദിയ ജമാഅത്തിന്റെ പേരിൽ ആക്രമണം തീർച്ചയായും നടത്തുന്നു, അതല്ലെങ്കിൽ അസംബ്ലികളിൽ നിയമം പാസാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പാകിസ്ഥാനിലും സ്വതന്ത്ര കശ്മീരിൽ ഇന്ന് ഇപ്പോൾ അസംബ്ലിയിൽ പാകിസ്ഥാനി മുല്ലാക്കളുടെ സ്വാധീനത്തിൽപ്പെട്ട അവിടുത്തെ മുല്ലാക്കളും അവിടുത്തെ രാഷ്ട്രീയക്കാരും അഹമ്മദികളെ അമുസ്ലിങ്ങളാക്കി പ്രഖ്യാപിക്കാൻ കശ്മീരി അസംബ്ലിയിൽ പ്രമേയം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായിരുന്നാലും ഈ ആളുകൾ എന്ത് തന്നെ ചെയ്യാൻ വിചാരിച്ചാലും ചെയ്തുകൊള്ളട്ടെ, പാകിസ്ഥാനിലെ അസംബ്ലി അഹമ്മദികളെ അമുസ്ലിങ്ങളാക്കിയത് കൊണ്ട് എന്താണ് നേടിയത്? ജമാഅത്തിന്റെ എന്ത് പുരോഗതിയാണ് തടഞ്ഞത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് പുതിയ പുതിയ വിശാലതകൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജമാഅത്ത് അംഗങ്ങൾ ഈ കാര്യം ഓർക്കേണ്ടതാണ്, ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി ദുആ ചെയ്യുകയും അവന്റെ മുമ്പിൽ കുനിയുകയും തങ്ങളുടെ നമസ്കാരങ്ങളുടെയും ഇബാദത്തുകളുടെയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്. ഈ കാര്യം തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുക. പിന്നീട് അൾജീരിയയിൽ എതിർപ്പുകളുണ്ട്. കഴിഞ്ഞ പല പ്രാവശ്യം ഞാൻ ഖുതുബകളിൽ പരാമർശിച്ചിട്ടുണ്ട്, അഹമ്മദിയത്ത് കാരണം ഒരുപാട് പേർ ജയിലുകളിൽ, അവർക്ക് ഒരു വർഷം മുതൽ 3 വർഷം മുതൽ ശിക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. ഡസൻ കണക്കിന് അഹമ്മദികൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരേക്കും അവരെ ജയിലിൽ അയച്ചിട്ടില്ല. എന്നാൽ ഏത് നിമിഷവും പിടിച്ചുകൊണ്ട് അവരെ ജയിലിലേക്ക് അയക്കാം. വിവിധ തരത്തിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനെല്ലാം കാരണം അവിടെയുള്ള മുല്ലാക്കൾക്ക് അഹമ്മദിയത്തിന്റെ പുരോഗതി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇതവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ തുടർച്ചയായി എതിർപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്തോനേഷ്യയിലും നടന്നുകൊണ്ടിരിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര് ശുഭായി എന്നാണ്, ജില്ല മേമൻസിംഗിൽ അവിടെയുള്ള ഒരു സ്ഥലത്ത്, അവിടെ നമ്മുടെ പള്ളി ആക്രമിക്കപ്പെട്ടു. മൗലവിമാർ, നമ്മുടെ മുറബി മുസ്തഫീസുർ റഹ്മാൻ സാഹിബിനെ കഠിനമായ നിലയിൽ കത്തികൊണ്ടും കഠാര കൊണ്ടും ആക്രമിച്ചുകൊണ്ട് മുറിവേൽപ്പിച്ചു. ഇത്രമാത്രം ഭയാനകമായ രീതിയിൽ മുറിവേൽപ്പിച്ചു, കത്തികൊണ്ടും കഠാര കൊണ്ടും മുഴുവൻ ശരീരവും അരിപ്പയാക്കി കളഞ്ഞു. വയറ്റിലും ആക്രമണം നടത്തി. പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു വൃക്ക പുറത്തേക്ക് വന്നു, കഴുത്തിൽ മുറിവേൽപ്പിച്ചു, ജീവനാടി മുറിഞ്ഞു പോകുന്നതിന് രക്ഷപ്പെട്ടു. എന്നാൽ എല്ലാ ഭാഗത്തുനിന്നും കാണുന്നവർ പറയുന്നത് രക്തം തുറിച്ചു പോവുകയായിരുന്നു എന്നാണ്. പോലീസ് സമയത്ത് വരികയും ഖുദ്ദാം എത്തുകയും ജമാഅത്തിലെ ആളുകൾ എത്തുകയും അദ്ദേഹത്തെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഖുദ്ദാം രക്തം നൽകുകയും ചെയ്തു. അള്ളാഹു അനുഗ്രഹിച്ചു. ഹോസ്പിറ്റലിൽ എത്തി, അവിടെ നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു, നല്ല ചികിത്സയും ലഭിച്ചു. അനേകം മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടന്നു. ഇന്നലെ വരെ ലഭിച്ച അറിയിപ്പനുസരിച്ച് സ്റ്റേബിൾ ആണ്. എന്നാൽ ഇപ്പോഴും അപകടനില തരണം ചെയ്തു കഴിഞ്ഞിട്ടില്ല. ബോധം വന്നു. ആ ബോധം വന്ന സമയത്ത് സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ എഴുതി അദ്ദേഹം നൽകിയ കാര്യങ്ങൾ, അതിലും ഈ പ്രയാസത്തിലൂടെ കടന്നുപോയതിനു ശേഷം ഒരു വിശ്വാസിയുടെ പ്രൌഢിയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വ്യാപലാതിയാണ്. എഴുതി നൽകിയത് ഇതാണ്: ഇന്ന മുറബി സാഹിബിനും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യുക, അദ്ദേഹത്തിനും ഭീഷണിയുണ്ട്. അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കളുടെ കുറിച്ചുള്ള വ്യാകുലതയാണ് രേഖപ്പെടുത്തിയത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസോടും ആരോഗ്യത്തോടും കൂടിയ ജീവിതം നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ, പരിപൂർണമായ ഷിഫ നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും ഈ എതിർപ്പുകളെ കുറിച്ച് നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ഇങ്ങനെ ഒരവസരത്തിൽ ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നതുപോലുള്ള പ്രയാസങ്ങളാണുള്ളത്. പറയുന്നു, പുതിയതും ഏറ്റവും വലുതുമായ മുസീബത്ത് ഇതാണ്: ഏതെങ്കിലും ഒരു വ്യക്തി ഈ ജമാഅത്തിൽ പ്രവേശിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബക്കാരും വേർപെടുന്നു. ഏതുവരെ എന്നാൽ ചില സമയത്ത് മാതാപിതാക്കളും സഹോദരി സഹോദരന്മാർ പോലും ശത്രുക്കളായി മാറുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പോലും ഇഷ്ടപ്പെടുകയില്ല. ജനാദ നമസ്കരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരുന്നു. പറയുന്നു, എനിക്കറിയാം ചില ബലഹീനരായ പ്രകൃതക്കാരായ ആളുകളും ഉണ്ടാകും. അത്തരം പ്രയാസങ്ങളുടെ നേരത്ത് അവർ പരിഭ്രമിക്കുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ വിധത്തിലുള്ള പ്രയാസങ്ങൾ വരേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ നബിമാരെക്കാളും റസൂൽമാരെക്കാളും വലിയവരല്ല. അവരിൽ ഈ വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഇത് വരുന്നത് അല്ലാഹുവിൽ ഈമാൻ ദൃഢമായി തീരുന്നതിനു വേണ്ടിയാണ്, പരിശുദ്ധമായ മാറ്റത്തിനുള്ള അവസരം ലഭിക്കുന്നതിനു വേണ്ടിയാണ്. ദുആയിൽ മുഴുകുക. നിങ്ങൾ അമ്പിയാക്കളെയും ദൂതന്മാരെയും അനുധാവനം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ക്ഷമയുടെ മാർഗം അവലംബിക്കുക. നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. സത്യം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കുന്ന സുഹൃത്ത് അയാൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തല്ല. അതുകൊണ്ട് അയാളെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം അയാൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സുഹൃത്തല്ല. അല്ല എങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. നിങ്ങളെ കേവലം ഈ കാരണം കൊണ്ട്, നിങ്ങൾ അള്ളാഹുവിനാൽ സ്ഥാപിതമായ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കുകയും നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ കലാപവും കലഹവും ഉണ്ടാക്കരുത്. മറിച്ച് അവർക്ക് വേണ്ടി അദൃശ്യത്തിൽ നിന്ന് ദുആ ചെയ്യുക. നമ്മുടെ രീതി ഇതായിരിക്കേണ്ടതാണ്. മറ്റുള്ളവർ ശത്രുത കാണിക്കുന്നു, എന്നിരുന്നാലും നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. പറയുന്നു, ദുആ ചെയ്യുക, അല്ലാഹു അവർക്കും ഈ ഉൾക്കാഴ്ചയും തിരിച്ചറിവും നൽകുമാറാകട്ടെ. ഏതൊന്നാണോ തന്റെ അനുഗ്രഹം കൊണ്ട് അവൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ നിങ്ങളുടെ പരിശുദ്ധ മാതൃകയും നല്ല നടപ്പും കൊണ്ട് നിങ്ങൾ ഒരു നല്ല മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം തെളിയിച്ചു കാണിക്കുക. അമിതത്വ സ്വീകരിച്ചുകൊണ്ട് ഒരു കുറ്റമല്ല ചെയ്തത്, പാപമല്ല ചെയ്തത്, ഏതെങ്കിലും മാലിന്യത്തിലല്ല പോയത്, മറിച്ചൊരു നല്ല മാർഗമാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഈ ഒരു പ്രതിപ്രവർത്തനമാണ് ഈ ആക്രമണങ്ങൾക്ക് ശേഷം നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ കാണിക്കുകയും ചെയ്യുന്നത്. ഏതായിരുന്നാലും നിയമപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ദുആയും ചെയ്യും ഇവരുടെ പരിഷ്കരണത്തിന് വേണ്ടി. എന്നാൽ അതോടൊപ്പം തന്നെ കുറ്റവാളികൾക്കായി നമ്മൾ നിയമപരമായ കാര്യങ്ങളും ചെയ്യും, അത് ചെയ്യുന്നതായിരിക്കും. ഇതും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. എന്നാൽ ഒരിക്കലും തന്നെ ക്ഷമയുടെ കോന്തല കൈവിടുകയില്ല, കൈവെടിയുകയില്ല, കൈവിടാൻ പാടുള്ളതുമല്ല. എല്ലാ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും അവസരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ കുനിയുന്നത്. അവന്റെ മുമ്പിൽ മാത്രമായിരിക്കും ഇൻഷാല്ലാ കുനിയുകയും ചെയ്യുക. എന്നാൽ ചില സമയത്ത് ചില ആളുകളെ കുറിച്ച് എനിക്ക് പരാതികൾ ലഭിക്കുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടെ അവർക്ക് തബ്ലീഗിനുള്ള അവസരം ലഭിക്കുന്നു. അവർ നേരിട്ട് ചിലപ്പോൾ തബ്ലീഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മൗലൈമാർക്ക് തബ്ലീഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലരുമായി സംവാദം നടത്തുമ്പോൾ അത്തരത്തിലുള്ള കഠിനമായ വാക്കും ഭാഷയും ഉപയോഗിക്കുന്നു. അത് ഒരു അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായത് ആയിരിക്കുകയില്ല. ചില എഴുതുന്നവർ എനിക്ക് എഴുതുന്നു, അത്തരത്തിലുള്ള മലീമസമായ ചീത്ത വിളി അഹമ്മദികളുടെ വായിൽ നിന്ന് കേട്ടുകൊണ്ട് പരവശരായിത്തീരുന്നു. ഏതൊന്നാണ് ഇവരുടെ വായിൽ നിന്ന് തങ്ങളുടെ എതിരാളികൾക്കായി, അല്ലെങ്കിൽ അനഹമ്മദി മൗലവിമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരുമായിട്ടാണ് സംവാദം നടത്തുന്ന അവരോട് ഇവർ പറയുന്നത്. ഏതായിരുന്നാലും ഈ കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരഹമ്മദിക്ക് ഭൂഷണമായിട്ടുള്ളതല്ല. ഇതെത്രമാത്രം സത്യമാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ എഴുതുന്നവർ എനിക്ക് എഴുതുന്നു, അഹമ്മദികൾക്കെതിരിൽ അത്തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ അനഹമ്മദികളുടെ ഭാഷ കൂടുതൽ നിർമ്മലമായിരിക്കും. അഥവാ ഈ കാര്യം സത്യമാണ് എങ്കിൽ ഞാൻ അത്തരത്തിലുള്ള അഹമ്മദികളോട് പറയുകയാണ്, നിങ്ങൾ തബ്ലീഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ തബ്ലീഗ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതിന് പകരം അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരാക്കുകയായിരിക്കും ചെയ്യുക. ഇതുപോലെ ഹദീസിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് ക്ഷമയും കോപത്തും കുടിച്ചിറക്കുകയും ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ പ്രഖ്യാപനം നടത്തുന്നത് തന്നെ എന്താണ്? കോപം അവർക്കാണ് വരുന്നത്, ആരുടെ കയ്യിലാണോ തെളിവൊന്നും ഇല്ലാത്തത്. അഥവാ നമ്മുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് കോപം വരാൻ ഒരു കാരണവും ഇല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടുന്ന് പറയുന്നു, നോക്കൂ, ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ കൂടെ കൂടെ ഈ കാര്യം ഉപദേശിക്കുക. എല്ലാവിധത്തിലുള്ള ഫസാദിൽ നിന്നും കലാപത്തിന്റെ സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുക. ചീത്ത വിളി കേട്ടുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. തിന്മക്കുള്ള മറുപടി നന്മ കൊണ്ട് നൽകുക. ആരെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോവുക എന്നതാണ് നല്ലത്. നിർമ്മലതയോടുകൂടി സംസാരിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് ഒരാൾ വളരെ ദേഷ്യത്തോടുകൂടി എതിർക്കുന്നു, എതിർപ്പിൽ കലാപപരമായ മാർഗം അവലംബിക്കുന്നു, അത് കേൾക്കുന്നവരിൽ പ്രകോപനം ഉണ്ടാകുന്നു. എന്നാൽ മറുപടി മൃദുവായി ലഭിക്കുമ്പോൾ, ചീത്ത വിളിയെ നേരിടാതിരിക്കുമ്പോൾ സ്വയം അയാൾ ലജ്ജിതനായിത്തീരുന്നു. പറയുന്നു, അയാൾക്ക് സ്വയം ലജ്ജ തോന്നുകയും തന്റെ പ്രവൃത്തിയിൽ അയാൾ ലജ്ജിതനും പ്രയാസപ്പെടുന്നവനുമായി മാറുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എതിരാളികൾക്ക് ആരോട് നല്ല പ്രകൃതമാണ്, അവർക്ക് ലജ്ജ ഉണ്ടായി. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, സഹനത്തിന്റെ ആയുധത്തെ കൈവെടിയരുത്. സഹനത്തിന്റെ ആയുധം തോക്കുകൊണ്ടുപോലും നടക്കാത്ത ജോലികൾ ക്ഷമ കൊണ്ട് നൽകുന്നു. ക്ഷമയാണ് ഹൃദയത്തെ കീഴടക്കുന്നത്. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, എനിക്ക് വളരെയധികം ദുഃഖം അനുഭവപ്പെടുന്നു. ഇന്ന ആൾ ഈ ജമാഅത്തിലായിക്കൊണ്ട് ആരെങ്കിലുമായി കലഹിച്ചു എന്ന് കേൾക്കുമ്പോൾ, ഈ മാർഗം ഞാൻ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. ലോകത്തൊരു മാതൃകയായി തീരേണ്ട ജമാഅത്ത് തഖ്വയുടെ മാർഗം അല്ലാത്ത മാർഗം സ്വീകരിക്കുക എന്നത്. എന്നല്ല, ഞാൻ നിങ്ങളോട് ഇതുകൂടി പറയുന്നു, അല്ലാഹു ഈ കാര്യത്തെ ഇത്രമാത്രം പിന്താങ്ങുന്നു. അഥവാ ഏതെങ്കിലും ഒരാൾ ഈ ജമാഅത്തിൽ ആയിക്കൊണ്ട് ക്ഷമയോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, അയാൾ ഈ ജമാഅത്തിൽ പെട്ടവനല്ല. പറയുന്നു, അങ്ങേയറ്റത്തെ ആവേശത്തിനും പ്രകോപത്തിനും കാരണം ഇതാകും. ഒരാൾ വളരെയധികം പ്രകോപിപ്പിക്കുക ഒരുപക്ഷെ ഈ കാര്യം കൊണ്ടായിരിക്കും. കോപം ഉണ്ടാകുന്നതിനുള്ള കാരണം ഇതായിരിക്കാം, അവർ എന്നെ മലീമസമായ ചീത്ത വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് ഇതിൽ വിധി നൽകാൻ സാധ്യമല്ല. എന്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നിങ്ങൾ ഈ ചീത്ത വിളി കേട്ടുകൊണ്ടും ക്ഷമയും സഹനവും കൈക്കൊള്ളുക. നിങ്ങൾക്കെന്തറിയാം, ഞാൻ ഇവരിൽ നിന്ന് എത്രമാത്രം ചീത്ത വിളി കേൾക്കുന്നു. അധികവും അങ്ങേയറ്റം മലീമസമായ തെറികൾ കൊണ്ട് നിറഞ്ഞ കത്തുകൾ വരുന്നു. തുറന്ന കാടുകളിൽ തെറി വിളിക്കുന്നു. സ്റ്റാമ്പില്ലാത്ത കത്തുകൾ വരുന്നു, അതിന് ടാക്സും കൊടുക്കേണ്ടതായി വരുന്നു. പിന്നീട് അത് തുറന്നു വായിക്കുമ്പോൾ തെറിയുടെ പൂരം ആയിരിക്കും. അത്തരത്തിലുള്ള നീചമായ തെറികളായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു പ്രവാചകന് പോലും അത്തരത്തിലുള്ള ചീത്തവിളി ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അബൂജഹൽ പോലും അത്തരത്തിൽ ചീത്ത വിളിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം കേൾക്കേണ്ടതായി വരുന്നു. ഞാൻ ക്ഷമ കൈക്കൊള്ളുമ്പോൾ നിങ്ങളുടെ നിർബന്ധ കടമയാണ് നിങ്ങളും ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത്. മരത്തേക്കാൾ വലുതല്ലോ ചില്ലകൾ. നിങ്ങൾ നോക്കുക, ഇവരെ ഏതുവരെ ചീത്ത വിളിക്കും. അവസാനം ഇവർ തന്നെ തളർന്നു മാറി നിൽക്കും. ഇവരുടെ ചീത്ത വിളിയും കുഴപ്പമുണ്ടാക്കലും തന്ത്രങ്ങളും എന്നെ ഒരിക്കലും തന്നെ തളർത്തുകയില്ല. അഥവാ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനല്ല എങ്കിൽ തീർച്ചയായും ഞാൻ അവരുടെ ചീത്ത വിളി കൊണ്ട് ഭയപ്പെടുമായിരുന്നു. എന്നാൽ എനിക്ക് നല്ലവണ്ണം അറിയാം, എന്നെ അള്ളാഹുവാണ് നിയോഗിച്ചയച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അത്തരം ചെറിയ കാര്യങ്ങളെ എന്തിനു ഭയപ്പെടണം? ഇതൊരിക്കലും സാധ്യമല്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, അവരുടെ ചീത്ത വിളി ആർക്കാണ് നഷ്ടമുണ്ടാക്കിയത്? അവർക്കാണോ അതോ എനിക്കോ? അവരുടെ ജമാഅത്ത് കുറഞ്ഞു, എന്റെ ജമാഅത്ത് വർദ്ധിച്ചു. അഥവാ ഈ ചീത്ത വിളി എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ. ഏത് കാലത്താണ് അവിടുന്ന് ഈ കാര്യം എഴുതുന്നത്? പറയുന്നു, ഇപ്പോൾ ജമാഅത്ത് 200,000+ ആയിരിക്കുന്നു. ഇന്ന് ഈ ചീത്ത വിളികളെല്ലാം ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 209 രാജ്യങ്ങളിൽ ലോകത്ത് ജമാഅത്ത് വ്യാപിച്ചിരിക്കുകയാണ്. പറയുന്നു, ഈ ആളുകൾ ഇവരിൽ നിന്ന് തന്നെ വന്നവരാണല്ലോ, അതോ മറ്റെവിടെ നിന്നെങ്കിലും വന്നതാണോ? ഈ ചീത്ത വിളിക്കുന്ന ആളുകൾ ജമാഅത്തിൽ അവരിൽ നിന്ന് തന്നെ വന്ന് പ്രവേശിച്ചതാണ്. അവരെന്നിൽ കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിച്ചു. എന്നാൽ ആ കുഫ്രിന്റെ ഫത്വ കൊണ്ട് എന്ത് സ്വാധീനമാണ് ഉണ്ടായത്? ജമാഅത്ത് വളർന്നു. കുഫ്രിന്റെ ഫത്വയുടെ ഫലം എന്തായിരുന്നു? ജമാഅത്ത് വളർന്നു. അഥവാ ഈ ജമാഅത്ത് ആസൂത്രണ തന്ത്രം കൊണ്ടു ആയിരുന്നുവെങ്കിൽ ഈ ഫത്വക്ക് തീർച്ചയായും സ്വാധീനമുണ്ടാകുമായിരുന്നു. ഈ ജമാഅത്ത് സ്ഥാപിക്കുക എന്നത് എന്റെ ഒരു പദ്ധതി ആയിരുന്നുവെങ്കിൽ ഫത്വക്ക് സ്വാധീനം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഒരു സ്വാധീനം ഉണ്ടായില്ല. പറയുന്നു, എന്റെ മാർഗത്തിൽ കുഫ്ർ ഫത്വ വലിയ ഒരു തടസ്സം സൃഷ്ടിക്കുമായിരുന്നു. എന്നാൽ ഏതൊരു കാര്യമാണോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളത് അതിനെ തകർക്കുക എന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. എന്റെ എതിരാളികൾ ചെയ്യുന്ന ആസൂത്രണങ്ങൾ തിരിച്ചറിയുന്നവർക്ക് ദുഃഖം മാത്രമാണ് ഉണ്ടാവുക. ഞാൻ തുറന്നു പറയുന്നു, ഇവർ എന്നെ എതിർക്കുന്നവർ ഒരു വലിയ നദിക്ക് മുന്നിൽ അതിന്റെ മുഴുവൻ ശക്തിയോടും കൂടി ഒഴുകുകയാണ്, തങ്ങളുടെ കൈവെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് മുഖേന അതിനെ തടയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന്റെ ഫലം വ്യക്തമാണ്, അത് നിൽക്കുകയില്ല. അവർ ഈ ചീത്ത വിളികൊണ്ട് അതിനെ തടയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരിക്കലും തന്നെ ഇത് നിൽക്കുകയില്ല. ഓർത്തുകൊള്ളുക, ഒരിക്കലും നിൽക്കുകയില്ല. പറയുന്നു, ചീത്ത വിളിക്കുക എന്നത് നല്ല വ്യക്തികളുടെ ജോലിയാണോ? പറയുന്നു, ഞാൻ ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഖേദിക്കുന്നു. ഇവർ എന്ത് മുസ്ലിങ്ങളാണ്? എത്ര അധപ്പതിച്ച നിലയിലാണ് ഇവർ വായ തുറക്കുന്നത്? ഞാൻ അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അത്തരത്തിലുള്ള മലീമസമായ തെറികൾ ഞാൻ ഒരിക്കലും തന്നെ ഈ മുസ്ലിങ്ങൾ എന്ന് പേര് കേട്ടവരിൽ നിന്ന് കേട്ടത് ചെരുപ്പുകുത്തികളിൽ നിന്നും തോട്ടികളിൽ നിന്ന് പോലും കേട്ടിട്ടില്ല. ഏതൊന്നാണോ ഈ ചീത്ത വിളിയിലൂടെ അവർ തങ്ങളുടെ അവസ്ഥ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഫാസിക്കിങ്ങളും ഫാജിരിങ്ങളും ആണ് എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവരുടെ കണ്ണുകൾ തുറക്കുമാറാകട്ടെ, അവരുടെ കാരുണ്യം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓർക്കേണ്ടതാണ്, അഥവാ ഈ കാര്യം ശരിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില അഹമ്മദികൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് തെറ്റായ രീതിയിൽ കഠിനമായ രീതിയിൽ മറുപടി നൽകുന്നുവെങ്കിൽ അങ്ങനെ ഇവർ ഈ ഒരു തെറ്റ് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഈ ഒരു തെറ്റു കൂടി അകപ്പെടുന്നു, പുതിയ തലമുറയെയും അഹമ്മദിയത്തിൽ നിന്ന് ദൂരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യുവാക്കൾ ഈ ഒരു ചിന്ത ഉണ്ടാവും, നമ്മളെ കയ്യിൽ തെളിവില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണ്. അത്തരം ആളുകൾ പെട്ടെന്ന് തന്നെ തങ്ങളുടെ രീതി മാറ്റേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചീത്തക്കുള്ള മറുപടി ചീത്ത കൊണ്ട് നൽകുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തെളിവില്ല എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവിധ രീതിയിൽ നമ്മെ ഈ കാര്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ക്ഷമയുടെ കോന്തല മുറുകെ പിടിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മസീഹ് ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കാം. അതിൽ മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ ഇത് കൂടെ കൂടെ മുമ്പിൽ വെക്കുന്നത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനം എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. പറയുന്നു, എന്നെ ഇവർ ചീത്ത വിളിക്കുന്നു, എന്നാൽ ഞാൻ ഇവരുടെ ചീത്ത വിളിയെ വിലവെക്കുകയില്ല. ഇതിൽ ഞാൻ ദുഃഖിക്കുകയും ചെയ്യുന്നില്ല. കാരണം അവർ ഈ ഏറ്റുമുട്ടലിൽ പരാജിതരായിരിക്കുന്നു. തങ്ങളുടെ പരാജയവും നിന്ദ്യതയും ചീത്ത വിളിയിലൂടെ അല്ലാതെ അവർക്ക് മറച്ചുവെക്കാൻ സാധിക്കുകയില്ല. അവരുടെ പക്കൽ തെളിവില്ല, പരാജിതരായിരിക്കുന്നു. തെളിവുകൾ ഇല്ലാത്തത് കാരണം അവർ ചീത്ത വിളിക്കുന്നു. പറയുന്നു, കുഫ്രിന്റെ ഫത്വ പുറപ്പെടുവിച്ചു, കള്ളക്കേസുകൾ ഉണ്ടാക്കി, വിവിധങ്ങളായ കറ്റുകെട്ടിപ്പറച്ചിലും ആരോപണം ഉന്നയിച്ചു. അവർ തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എന്നെ നേരിടുകയും ചെയ്തു. എന്നിട്ട് നോക്കുക, അവസാന ആരുടെ ഹക്കിലാണ് വിധി സംഭവിക്കുക? ഞാൻ അവരുടെ ചീത്ത വിളി അഥവാ വിലവെക്കുകയാണ് എങ്കിൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ച യഥാർത്ഥ ജോലി അവശേഷിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ ചീത്ത വിളിയെ വിലവെക്കാത്തതുപോലെ എന്റെ ജമാഅത്തും ഞാൻ ഉപദേശിക്കുന്നു, ഇവരുടെ ചീത്ത വിളികൾ കേട്ട് സഹിക്കുക. ഒരിക്കലും ഒരിക്കലും ചീത്ത വിളിയുടെ മറുപടി ചീത്ത വിളി കൊണ്ട് നൽകാതിരിക്കുക. കാരണം ഇപ്രകാരം അനുഗ്രഹം നഷ്ടപ്പെടും. ക്ഷമയുടെയും സഹനത്തിന്റെയും മാതൃക പ്രകടിപ്പിക്കുക. തങ്ങളുടെ ഉന്നത സ്വഭാവം കാണിക്കുക. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ബുദ്ധിക്കും ആവേശത്തിനും ഇടയ്ക്ക് ശക്തമായ ശത്രുതയുണ്ട്. ആവേശത്തിനും കോപവും വരുമ്പോൾ ബുദ്ധി നിലനിൽക്കുകയില്ല. എത്തരം ക്ഷമ കൈക്കൊള്ളുമ്പോൾ, മാപ്പിന്റെ മാതൃക കാണിക്കുമ്പോൾ അള്ളാഹു ഒരു പ്രകാശം നൽകുന്നു. അത് മുഖേന അയാളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ശക്തിയുടെ ഒരു പുതിയ പ്രകാശമുണ്ടാകുന്നു. ബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തിയിൽ ഒരു പ്രകാശമുണ്ടാകുന്നു. പിന്നീട് പ്രകാശത്തിൽ നിന്ന് പ്രകാശമുണ്ടാകുന്നു. കോപത്തിന്റെയും ആവേശത്തിന്റെയും അവസ്ഥയിൽ ഹൃദയവും ബുദ്ധിയും അന്ധകാര നിബിഡമായിരിക്കും. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരം ഉണ്ടാകുന്നു. ബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തിയിൽ വർധനമുണ്ടാക്കണമെങ്കിൽ, ഹൃദയത്തിലും ബുദ്ധിയിലും പ്രകാശമുണ്ടാക്കണമെങ്കിൽ, കോപത്തെയും ആവേശത്തെയും നമ്മൾ കുടിച്ചിറക്കേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക. അഹമ്മദിയ ജമാഅത്തിന്റെ പുരോഗതി ഇതുവരെ ഉണ്ടായത് കോപം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആയിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് വിജയം നൽകും. ആ വിജയം അവൻ നൽകും എന്നുണ്ടെങ്കിൽ, അനുഗ്രഹം അവൻ തന്നെ ഇതിൽ നൽകണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തബ്ലീഗിലും മറ്റു പ്രവർത്തനങ്ങളിലും പിന്നെ നാം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. നാം എപ്പോഴും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കാര്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിതം കഴിച്ചുകൂട്ടേണ്ടതാണ്. അതിൽ മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, ഭൗതികരായ ആളുകൾ സാധന സാമഗ്രികൾ വിശ്വസിക്കുന്നു, പ്രത്യക്ഷമായ സാധനങ്ങളിൽ ആണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹു ഇതിൽ നിർബന്ധിതനല്ല. സാധന സാമഗ്രികൾക്ക് ചില സമയത്ത് അവൻ ആഗ്രഹിച്ചാൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സാധന സാമഗ്രികൾ ഇല്ലാതെയും പ്രവർത്തിക്കും. ചിലപ്പോൾ സാധന സാമഗ്രികളിലൂടെ പ്രവർത്തിക്കും. ചില സമയത്ത് ഉണ്ടായ സാധന സാമഗ്രികൾ പിന്നെ തകർത്ത് കളയും. പറയുന്നു, ചുരുക്കത്തിൽ നിങ്ങളുടെ കർമ്മങ്ങളെ ശരിയാക്കി തീർക്കുക. നമ്മെ ഉപദേശിക്കുകയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധമാക്കി തീർക്കുക, അള്ളാഹുവിനെ പോൽ സ്മരിച്ചുകൊണ്ടിരിക്കുക, അശ്രദ്ധ കാണിക്കാതിരിക്കുക. ഏതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വേട്ട മൃഗം അലസത കാണിക്കുമ്പോൾ വേട്ടക്കാരന്റെ കയ്യിൽ അകപ്പെടുന്നുവോ, അതേപോലെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഷെയ്ത്താന്റെ കയ്യിൽ അകപ്പെടുന്നു. ഈ ഉദാഹരണം ഓർമ്മ വെക്കുക. വേട്ടമൃഗം ഓടുന്നു വേട്ടക്കാരനെ കണ്ടുകൊണ്ട്, അലസത കാണിച്ചാൽ വേട്ടക്കാരൻ പിടിക്കപ്പെടുന്നു. അതുപോലെ മനുഷ്യൻ ദുആകളിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിലും അലസത കാണിക്കുകയാണ് എങ്കിൽ ഷെയ്ത്താന്റെ പിടിയിൽ അകപ്പെടുന്നു. തൗബയെപ്പോഴും സജീവമാക്കി വെക്കുക, ഒരിക്കലും അതിനെ നിർജീവമാക്കാതിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഏതൊരു അവയവമാണോ ഉപയോഗിക്കുന്നത് അതാണ് പ്രയോജനപ്പെടുക. ഏതൊന്നിനാണോ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നത് അതെപ്പോഴേക്കും ഉപയോഗശൂന്യമായി മാറും. അതുപോലെ തൗബയെയും എപ്പോഴും സജീവമാക്കുക, അതൊരിക്കലും ഉപയോഗശൂന്യമായി പോകാതിരിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അത് പാറമേലിട്ട വിത്ത് പോലെയാണ്. യഥാർത്ഥത്തിലുള്ള തൗബ ചെയ്തു എങ്കിൽ അത് നല്ല ഭൂമിയിൽ വിതച്ച വിത്ത് പോലെയാണ്, അത് അതിന്റെ ഫലം നൽകുന്നു. ഇപ്പോൾ ഈ തൗബയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇവിടെ കാദിയാനിൽ വന്ന ചില ആളുകളെ ഉപദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ചുപോകുമ്പോൾ നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായി വരും. ആളുകൾ പലതും സംസാരിക്കും. നിങ്ങൾ ഒരു കള്ളനും വ്യാജവാദിയും ദജ്ജാലുമായ ആളെ ആണ് ബൈഅത്ത് ചെയ്തിരിക്കുന്നത്. അത്തരം ആളുകളുടെ മുമ്പിൽ ആവേശം ഒരിക്കലും കാണിക്കരുത്. നാം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ക്ഷമക്ക് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഏതുപോലെയാണോ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അവർ നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കുകയില്ല എന്നത്, നിങ്ങളും അവരിൽ നിന്ന് മുഖം തിരിക്കുക. നമ്മുടെ വിജയത്തിനുള്ള ആയുധം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറും തൗബയും ദീനീ അറിവിലുള്ള വർധനവും അള്ളാഹുവിന്റെ മഹത്വം മുന്നിൽ വെക്കലും അഞ്ചു നേരം നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമസ്കാരം ദുആ സ്വീകാര്യതയുടെ താക്കോലാണ്. നമസ്കരിക്കുമ്പോൾ ദുആ ചെയ്യുക, അതിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുക. എല്ലാവിധ തിന്മകളിൽ നിന്നും, അത് അള്ളാഹുവിനോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, സൃഷ്ടികളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, രക്ഷപ്പെടുക. നമ്മുടെ ജോലി ഇതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവന്റെ മാർഗത്തിൽ ത്യാഗം ക്ഷമയോടുകൂടി ചെയ്യുന്നവരായി, സ്ഥിരചിത്തതയോടുകൂടി ചെയ്യുന്നവരായി മാറുക. അള്ളാഹു നമുക്ക് ക്ഷമയോടും ദുആയോടും കൂടി അവന്റെ പ്രീതിയുടെ മാർഗത്തിൽ ചരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം എപ്പോഴും അവന്റെ ഫളലും അവന്റെ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് ബഹുമാനപ്പെട്ട പി പി നാസിമുദ്ദീൻ സാഹിബ് പഴയങ്ങാടി കേരളയുടേതാണ്. അദ്ദേഹം മെയ് 3-ാം തീയതി ട്രെയിൻ അപകടത്തിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. തന്റെ കാറിൽ പോവുകയായിരുന്നു, അവിടെ ആക്സിഡന്റ് സംഭവിച്ചു. വിശുദ്ധ ഖുർആന്റെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിന് ശേഷം തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അപകടം ഉണ്ടായത്. വലിയ മുഖ്ലിസായ മനുഷ്യനായിരുന്നു. എപ്പോഴും ദീനിനു ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്ന ആളായിരുന്നു. കാദിയാനിലെ ഇജ്തിമാകളിലും ജലസ ഷൂറ മുതലായവയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളായിരുന്നു. വളരെ ആക്റ്റീവായ മെമ്പർ ആയിരുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി മാൽ ആയും ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ തൗഫീക്ക് ലഭിച്ചു. വഫാത്ത് സമയത്ത് ഇദ്ദേഹം നായബ് സദർ മജ്ലിസ് അൻസാറുള്ള ഭാരതായി സേവനം ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം ഒരു ദീർഘകാലം ദുബായിൽ താമസിച്ചു. അവിടുത്തെ ആദ്യത്തെ അമീർ ജമാഅത്തായി സേവനം ചെയ്യാൻ ഇദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന് വളരെ വിശാലമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധത്തെ എപ്പോഴും ജമാഅത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. ജമാഅത്ത് വ്യവസ്ഥിതി അങ്ങേയറ്റം പിൻപറ്റുന്ന ആളായിരുന്നു. തന്റെ സുഹൃത്തുക്കളോടും അതിനെ പിൻപറ്റാൻ വേണ്ടി പറയുമായിരുന്നു. ഇബാദത്ത് ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വളരെ വിനീത സ്വഭാവമുള്ള, വളരെ പരിശുദ്ധമായ പ്രകൃതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. ആളുകൾക്ക് വളരെയധികം പ്രയോജനം എത്തിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരമുള്ള അസ്തിത്വമായിരുന്നു. കുട്ടികളുടെ തർബിയത്തും വളരെ നല്ല നിലയിൽ നടത്തി എപ്പോഴും നന്മ ചെയ്യാൻ ഉപദേശിക്കുകയും അധ്യാപനം നൽകുകയും ചെയ്തു. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. മർഹൂം മൂസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൾ ഇവിടെയും താമസിക്കുന്നുണ്ട്, ഒരു മകൻ ദുബായിലാണ്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ കുട്ടികൾക്കും ഇദ്ദേഹത്തിന്റെ നന്മ നിലനിർത്താനും ഖിലാഫത്തും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر